ഒന്നാമത്തെ അധ്യായം അതിന്റെ പന്ത്രണ്ടാമത്തെ വചനം, രണ്ടാമധ്യായം അതിന്റെ പന്ത്രണ്ടാമത്തെ വചനം, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നറിയും, അവനെന്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തൻ എന്ന് ഉറച്ചിരിക്കുന്നു. നോക്കുക, അപ്പോസ്തലനായ പൗലോസ് വളരെ ഉറപ്പുള്ള ഒരാളാണ്. തന്നെ തന്റെ വിശ്വാസത്തിലെ നിജപുത്രൻ എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ള തീമത്തിയോസിന് അവനെ പ്രബോധിപ്പിച്ച് ലേഖനം എഴുതുമ്പോൾ ഇതാ പൗലോസ് പറയുന്നു, എനിക്ക് ചില കാര്യങ്ങളെക്കുറിച്ച് ഉറപ്പുണ്ട്, ഞാൻ അറിയുന്നു, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് അറിയുന്നു, അവൻ എന്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തൻ എന്ന് ഉറച്ചുവിരിക്കുന്നു. എത്ര ധൈര്യത്തോടെയും എത്ര സഞ്ചയത്തോടെയും എത്ര ഉറപ്പോടെയുമാണ് പൗലോസ് തന്റെ വിശ്വാസം ഏറ്റുപറയുന്നത്. തനിക്ക് എന്തിനാണ് ഉറപ്പുള്ളത്? എന്തിനാണ് തനിക്ക് ആ നിലയില് അറിവുള്ളത്? എന്തിനാണ് താൻ വിശ്വസിച്ചിരിക്കുന്നത്? നാം ആ വചനം നോക്കുമ്പോൾ, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നറിയുന്നു, അവൻ എന്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തൻ എന്ന് ഉറച്ചുമിരിക്കുന്നു. പൗലോസിന്റെ നാല് കാര്യങ്ങളിലാണ് ഇവിടെ വിശ്വാസമുള്ളത്. പൗലോസിന് എന്തിനാണ് വിശ്വാസം? പൗലോസിന് അവനെ അറിയാം, തന്റെ രക്ഷകനെ പൗലോസിന് അറിയാം. അതുപോലെ തന്നെ നാം ഈ വാക്യം ശ്രദ്ധിക്കുമ്പോൾ പൗലോസിന് എന്തറിയാം? അവന്റെ ശക്തിയെ അറിയാം, കർത്താവിന്റെ രക്ഷിതാവിന്റെ ശക്തിയെ അറിയാം. അതിനെ നമ്മൾ കുറച്ചുകൂടെ ശ്രദ്ധിച്ചു നോക്കിയാൽ, ഓ കർത്താവിന്റെ നിലനിർത്തുന്ന വീഴാതെ കാക്കുന്ന ആ ശക്തിയെ അവനറിയാം. നാലാമത് നോക്കിയാലോ, ഓ കർത്താവിന്റെ അന്ത്യം വരെ വീഴാതെ നിർത്തുന്ന ആ ശക്തിയെ പൗലോസിന് അറിയാം, അതിനെക്കുറിച്ച് ഉറപ്പുണ്ട്. പ്രിയമുള്ളവരെ, നാം ആ കാര്യം ശ്രദ്ധിക്കോ. പൗലോസ് പറയുന്നു, തനിക്ക് ഉറപ്പുണ്ട്, താൻ ആ കാര്യം വിശ്വസിച്ചിരിക്കുന്നു, താൻ അതറിയുന്നു എന്ന് പറയുന്നു. എന്താണ് താൻ ഉറച്ചിരിക്കുന്നത്? എന്താണ് താൻ വിശ്വസിച്ചിരിക്കുന്നത്? എന്താണ് താൻ അറിയുന്നത്? താന് തന്റെ രക്ഷിതാവിനെ അറിയുന്നു, തന്റെ കർത്താവിനെ കുറിച്ച് അവന് അറിയാം, അവനെക്കുറിച്ച് ഉറപ്പുണ്ട്. അതുപോലെ തന്നെ കർത്താവിന്റെ ആ ശക്തിയെക്കുറിച്ചും പൗലോസിന് ഉറപ്പുണ്ട്. ആ ശക്തി നാം പിന്നെയും നോക്കുമ്പോൾ, ഓ വീഴാതെ നിലനിർത്തുന്ന ശക്തിയെക്കുറിച്ചും പൗലോസിന് അറിയാം. നാലാമത് പറഞ്ഞാലോ, അന്ത്യം വരെ, ആ ദിവസം വരെ, ടിൽ ദ എൻഡ് ഓഫ് ദാറ്റ് ഡേ, ആ ദിവസത്തിന്റെ അവസാനം വരെ, തന്റെ ജീവിതത്തിന്റെ അവസാനമാകാം, കർത്താവിനെ കണ്ടുമുട്ടുന്ന ആ അവനെ മുഖാമുഖം കാണുന്ന ആ ദിവസമാകാം, ഏതായാലും ആ ദിവസം വരെ തന്നെ സൂക്ഷിക്കുന്ന ശക്തി. ആ പ്രിയമുള്ളവരെ, നമുക്ക് ഇന്ന് രാവിലെ ദൈവസന്നിധിയിലായിരിക്കുന്ന നമുക്ക് പൗലോസിന്റെ ഈ ഉറപ്പുണ്ടോ? ഈ വിശ്വാസമുണ്ടോ? പൗലോസ് ഇവിടെ പറയുന്നു, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് അറിയുന്നു. വിശ്വസിച്ചിരിക്കുന്നു എന്ന ഈ വാക്ക് ഞാൻ കേട്ടിട്ടുള്ളത് ഇതിന്റെ മൂല ഭാഷയില് ഗ്രീക്കില് അത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് വെച്ചാൽ വിശ്വസിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇവിടെ നാം വായിച്ചത്, മലയാളത്തിൽ വായിച്ചത് വിശ്വസിച്ചിരിക്കുന്നു എന്നാണ്. വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്നോ ഒരിക്കൽ, പണ്ടെന്നോ ഒരിക്കൽ നാം കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിച്ച പലർക്കും പല വർഷങ്ങൾ പറയാനുണ്ട്. ചിലർക്ക് 20 വർഷത്തെ പാരമ്പര്യം പറയാനുണ്ട്. 30 വർഷം മുമ്പ് ഞാൻ കർത്താവിനായിട്ട് ജീവിതം കൊടുത്തു, 10 വർഷം മുമ്പ്, 5 വർഷം മുമ്പ്. അങ്ങനെ ഭൂതകാലത്തിൽ എന്നോ ഞാൻ ദൈവത്തെ വിശ്വസിച്ചു എന്നാണ് നാം ഈ മലയാളം ട്രാൻസ്ലേഷൻ നോക്കിയാല് അത് വായിച്ചാലും നമുക്ക് തോന്നുക. എന്നാൽ എന്താണ് അതിന്റെ ശരിയായ വിവർത്തനം? എന്താണ്? ഞാന് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലാണ്. ഞാന് ആരെ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ അറിയും. പ്രിയമുള്ളവരെ, വിശ്വാസം എന്ന് പറയുന്നത് അത് കേവലം ഭൂതകാലത്തിൽ എന്നോ നാം ചില കാര്യങ്ങളിൽ കർത്താവിനെ വിശ്വസിച്ചു, കർത്താവിന്റെ ശക്തിയിൽ വിശ്വസിച്ചു, കർത്താവിന്റെ നിലനിർത്തുന്ന വീഴാതെ കാക്കുന്ന ശക്തിയിൽ വിശ്വസിച്ചു, അന്ത്യം വരെ സൂക്ഷിക്കുന്ന ശക്തിയിൽ വിശ്വസിച്ചു. ഇതൊക്കെ ഭൂതകാലത്തിൽ എന്നോ ഒരു ദിവസത്തിൽ കൊണ്ടുവന്ന് നമ്മളതിനെ അങ്ങ് ഫിക്സ് ചെയ്ത് പലപ്പോഴും വെക്കാറുണ്ട്. എന്നാൽ പൗലോസിന് പറയാനുള്ളത്, ഈ ക്രിസ്തീയ ഓട്ടം സ്ഥിരതയോടെ ഓടിയ പൗലോസ് യാഥാർത്ഥ്യ ബോധത്തോടെ പറയുന്നത് എന്താണ്? ഞാന് വിശ്വസിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ വിശ്വാസത്തിന് തുടരുകയാണ്. നമുക്ക് നമ്മുടെ പലരുടെയും വിശ്വാസം പലപ്പോഴും അത് വേണ്ടതുപോലെ ദൈവസന്നിധിയിൽ നമുക്കതിനൊരു പ്രാഗൽഭ്യമില്ലാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? ദിനംതോറും നാഴികതോറും കർത്താവിൽ വിശ്വസിച്ചുകൊണ്ടേ ഇരിക്കുന്ന ആ ഒരു അനുഭവം നമ്മെ സംബന്ധിച്ചിടത്തോളം, പലരെ സംബന്ധിച്ചിടത്തോളം അത് കൈവശം വന്നിരിക്കുന്നു. നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് പണ്ടെങ്ങോ ഉള്ള ഒരു കാര്യത്തിന് നമ്മൾ കൊണ്ടുവന്ന് വെച്ചിരിക്കുക, അതിനെ തിരിഞ്ഞു നോക്കിയാൽ ഞാൻ വിശ്വസിക്കുന്നു എന്നാ പറയുന്നത്. പക്ഷേ അതല്ല പ്രിയമുള്ളവരെ, നാം ഒരിക്കലും കർത്താവിനായിട്ട് ഹൃദയം കൊടുത്തു, കർത്താവിനായിട്ട് ജീവിക്കാനായിട്ട് സമർപ്പിച്ചു, ശരിയാണ്, അവിടെയാണ് അതിന്റെ തുടക്കം. പക്ഷേ അത് ക്രിസ്തീയ ജീവിതത്തിന്റെ അവസാന ദിവസം വരെ നീണ്ടുപോകുന്ന നിരന്തരമായ ഒരു വിശ്വാസത്തിന്റെ, അവനിലുള്ള ആശ്രയത്വത്തിന്റെ, അവനിലുള്ള ചാരനിന്റെ, അവനെ ദിനംതോറും ഓ അവനെ കാണുന്ന അവന്റെ ശക്തിയെ എന്നുള്ള അവന്റെ ആ നിലനിർത്തുന്ന ശക്തിയിൽ ആശ്രയം വെക്കുന്ന, മാത്രമോ അന്ത്യം വരെ നിലനിർത്തുന്ന ശക്തിയിൽ ഓ തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ആ നിലയിലുള്ള ഒരു വിശ്വാസം അതുണ്ടെങ്കിൽ പൗലോസിന്റെ ഉറപ്പ് നമുക്കും ഉണ്ടാകും, നമുക്കും ആ ശക്തി ഉണ്ടാവും. പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ വിശ്വാസ ജീവിതത്തെ ദൈവസന്നിധിയിൽ ഇന്ന് രാവിലെ ഇന്ന് പകൽ നമുക്ക് ശോധന ചെയ്യാം. നമ്മുടെ വിശ്വാസം പലപ്പോഴും എന്താണ്, പലപ്പോഴും അത് വളരെ വളരെ ഒരു ഒരു നീർക്കുമ്പള പോലെ പെട്ടെന്ന് രാവിലെ ഇറങ്ങുമ്പം ഓ മീറ്റിംഗിന് വന്നിരിക്കുമ്പം ഒരു വിശ്വാസമൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് വണ്ടിയെ കയറി വീട്ടിലോട്ട് ചെല്ലുമ്പോൾ വീണ്ടും പഴയ വീടും പഴയ ജീവിത പങ്കാളിയൊക്കെ കാണുമ്പോൾ വിശ്വാസം അവിടെ പോയി, എങ്ങോ വറ്റിപ്പോയതുപോലെ. അങ്ങനെയല്ല, നമ്മൾ വിശ്വസിച്ചുകൊണ്ടേ ഇരിക്കുന്ന ഒരു പ്രക്രിയയ്ക്ക് വേണ്ടിയാണ് ദൈവം നമ്മളെ വിളിച്ചിട്ടുള്ളത്. ക്രിസ്ത്യ ജീവിതത്തിലെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അതാണ്. ഓ വിശ്വാസി എന്ന് പറയുന്നത് അവന് വിശ്വാസിയുടെ ജീവിതത്തിലെ പ്രാണവായു എന്ന് പറയുന്നത് അത് വിശ്വാസമാണ്. വിശ്വാസമില്ലാതെ എന്തില്ല? വിശ്വാസമില്ല. പക്ഷേ ആ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ നിരന്തരം തുടരേണ്ട ഒരു കാര്യമാണ്. പലപ്പോഴും ദൈവം നമ്മുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ ചെയ്തു, ചില വിടുതൽ നമുക്ക് നൽകി, നമ്മുടെ പ്രാർത്ഥന കേട്ട് അതിന് ദൈവം ഉത്തരം നൽകി. അത് നാം കഴിഞ്ഞ കാലങ്ങളിൽ അനുഭവിച്ചിട്ടുണ്ടെങ്കിലും പുതിയ ഒരു പരീക്ഷയുടെ ഘട്ടത്തിൽ വന്നെത്തുമ്പോൾ, പുതിയ ഒരു പ്രതിസന്ധിയെ നമ്മൾ അഭിമുഖീകരിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യും? കഴിഞ്ഞ കാലം ഒന്ന് മറന്നുപോകും. ദൈവം നമ്മളെ വിടുവിച്ച ആ പഴയ ചരിത്രം നമ്മൾ വിസ്മരിച്ചു പോകും. നമുക്ക് അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? വിശ്വാസത്തിൽ ക്ഷീണമുള്ളവരായി പോകും. എന്നെങ്കിലും ഒരിക്കൽ ദൈവത്തിൽ വിശ്വസിച്ചു എന്ന് പറഞ്ഞ് നീ തൃപ്തനായിട്ടിരുന്നാൽ, പ്രിയ സഹോദര സഹോദരി, ഞാൻ ഇന്ന് രാവിലെ നിന്നോട് പറയട്ടെ, നീ മുന്നോട്ട് പോകുമ്പോൾ വിശ്വാസത്തിൽ എന്ത് പറ്റും? ക്ഷീണിച്ചു പോകും. നാം ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ, പഴയ നിയമ ഇസ്രായേൽ അവരുടെ അനുഭവം എന്ന് പറയുന്നത് നമുക്ക് ബുദ്ധിയുപദേശത്തിനായിട്ടാണ് അവരുടെ അനുഭവം ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അവരെ പെസഹാക്കുഞ്ഞാടിന്റെ ആ രക്തത്തിൽ, ആ തളിപ്പില് അവര് ആ നിലയില് മോചനം പ്രാപിച്ച്, ആ അടിമത്തത്തിൽ നിന്ന് മോചനം പ്രാപിച്ച് മുന്നോട്ട് വന്നവരാണ്. കർത്താവ് ദൈവം അവരെ ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും അവരെ നടത്തി അത്ഭുതകരമായിട്ട് മുന്നോട്ട് കൊണ്ടുവന്നതാണ്. എന്നിട്ടും അവരെന്ത് ചെയ്തു? ഓരോ പരീക്ഷയുടെ മുമ്പിലും അവരെ വിശ്വാസത്തിന് ക്ഷീണിച്ചുപോയി. അവര് കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം അവർക്ക് ചെയ്ത ആ വിടുതലിനെ കണ്ട്, അതിൽ ശക്തിപ്പെട്ട് ഓ ഈ പ്രതിസന്ധിയുടെ മുമ്പിൽ ദൈവത്തിൽ വിശ്വസിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ അവർക്ക് കഴിയാതെ പോയി എന്ന് തന്നെയോ? അവരോരോന്നിന്റെ മുമ്പിലും ഓ ദൈവത്തിന്റെ മുമ്പാകെ പെറുപിറുത്തു, ദൈവത്തിന് ഇത് കഴിയുമോ എന്ന് അവരെ പറഞ്ഞു എന്നാണ് നാം കാണുന്നത്. 78-ാമത്തെ സങ്കീർത്തനത്തിൽ അവരുടെ അനുഭവങ്ങളെ വളരെ വിശദമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. 78-ാമത്തെ സങ്കീർത്തനം, പഴയ നിയമ ഇസ്രായേൽ, അവരുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത അത്ഭുതങ്ങൾ അവരനുഭവിച്ചവരാണ്. പക്ഷേ അവരനുഭവിച്ചു കഴിഞ്ഞ് പിന്നെയും പുതിയ പ്രതിസന്ധിയുടെ മുമ്പിൽ വന്നപ്പോ അവരെന്ത് ചെയ്തു? അത് മറന്നു കളഞ്ഞു. 11-ാമത്തെ വാക്യം, 78-ാം സങ്കീർത്തനം അതിന്റെ 11-ാമത്തെ വാക്യം, അവർ അവന്റെ പ്രവൃത്തികളെയും അവരെ കാണിച്ച അത്ഭുതങ്ങളെയും മറന്നു കളഞ്ഞു. നോക്കുക, മറന്നു കളഞ്ഞു. അതിന്റെ 19-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോ, അവര് തങ്ങളുടെ കൊതിക്ക് ഭക്ഷണം ചോദിച്ചുകൊണ്ട് അവൻ അവർ ഹൃദയത്തിൽ ദൈവത്തെ പരീക്ഷിച്ചു. അവർ ദൈവത്തിന് വിരോധമായി സംസാരിച്ചു. അവരെന്ത് ചെയ്തു? മരുഭൂമിയിൽ മേശയൊരുക്കുവാൻ ദൈവത്തിന് കഴിയുമോ എന്നവർ ചോദിച്ചു. അവരെ എന്ത് കണ്ടവരാണ്! അവര് ചെങ്കടലിന്റെ മുമ്പിൽ ദൈവം ചെങ്കടലിനെ വിഭജിച്ച് അവരെ വൈരികളുടെ മുമ്പിൽ നിന്ന് അത്ഭുതകരമായി രക്ഷിക്കുകയും അവരുടെ വൈരികളെ താളടിയാക്കുകയും ചെയ്തത് അവര് കണ്ടവരാണ്. കണ്ടവര് പക്ഷെ മുന്നോട്ട് വന്നപ്പോ, ഇതാ അവർക്ക് ഭക്ഷണം കിട്ടാതെ വന്നപ്പോ അവര് വിചാരിക്കുന്നു, ദൈവത്തിന് നമുക്ക് മരുഭൂമിയില് മേശയൊരുക്കാൻ കഴിയുമോ? കഴിഞ്ഞ കാലത്തെ അവർ കണ്ടില്ല, അവർ വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോയി. അത് തന്നെയോ, അത് കഴിഞ്ഞ് മുന്നോട്ട് വന്നപ്പോ അതിന്റെ 20-ാമത്തെ വാക്യം നോക്കുക. അവൻ പാറയെ അടിച്ചു, വെള്ളം പുറപ്പെട്ടു, തോടുകളും കവിഞ്ഞൊഴുകി. സത്യം, എന്നാൽ അപ്പം കൂടെ തരുവാൻ അവന് കഴിയുമോ? നോക്ക്, മുന്നോട്ട് വന്ന മരുഭൂമിയിൽ വെള്ളം കിട്ടാതായി. വെള്ളത്തിന് വേണ്ടി അവൻ ആഗ്രഹിച്ചു. ദൈവം എന്ത് ചെയ്തു? പാറയിൽ നിന്ന് വെള്ളം തന്നു. വെള്ളം കുടിച്ച് തൃപ്തരായി. വെള്ളം കുടിച്ച് തൃപ്തരായി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോ എന്താ പറ്റി? പിന്നെ വിശക്കാൻ തുടങ്ങി. വിശക്കാൻ തുടങ്ങിയപ്പോ അവര് പറയും, വെള്ളമൊക്കെ തന്നു, അത് ശരിയാ, പക്ഷേ അവൻ അപ്പം കൂടെ തരാൻ കഴിയുമോ? ഓ, അവരെ ദൈവത്തെ പരീക്ഷിച്ച് അപ്പം കൂടെ തരുവാൻ കഴിയുമോ എന്ന് ചോദിച്ചു. ദൈവം എന്ത് ചെയ്തു? അവർക്ക് മന്ന നൽകി, അപ്പം നൽകി, സ്വർഗീയ ഭോജനം നൽകി, അവരെ പോഷിപ്പിച്ചു. ഉടനെ അവർ ചോദിക്കുന്നത് എന്താ? അതിന്റെ താഴെ നമ്മൾ നോക്കുക. തന്റെ ജനത്തിന് അവൻ മാംസം വരുത്തി കൊടുക്കുമോ എന്നാ പറഞ്ഞു. നോക്കുക, അവരെ ദൈവം അത്ഭുതമായി മരുഭൂമിയിലെ വഴി നടത്തി. അവരെ ആ ചെങ്കടലിൽ നിന്ന് ആ അത്യത്ഭുതകരമായ രീതിയിൽ വിടുവിച്ച് മുന്നോട്ട് കൊണ്ടുവന്നു. പക്ഷെ വെള്ളം കിട്ടാതായപ്പോ അവരാ ചെങ്കടലിലെ ഗുരുതല് അവര് മറന്നുകള. അവരെന്ത് ചെയ്തു? ഓ, ഞങ്ങളെ ചെങ്കടലിന്റെ മുമ്പിൽ ദൈവം ആ നിലയില് അവിടുന്ന് രക്ഷിച്ചവനാണ്, പക്ഷെ ഇവിടെ ഞങ്ങൾക്ക് വെള്ളം കിട്ടുമോ എന്ന് പറഞ്ഞ് പിറുപിറുത്തു. ഉടനെ ദൈവം എന്ത് ചെയ്തു? അവർക്ക് വെള്ളം കൊടുത്തു. വെള്ളം കുടിച്ച് തൃപ്തിയായപ്പോ അവര് ചോദിക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോ ചോദിക്കാൻ തുടങ്ങി, വെള്ളമൊക്കെ തന്നു, ശരിയാ, സംഗതി ശരിയാ, പക്ഷേ അവൻ അപ്പം തരാൻ കഴിയുമോ? മരുഭൂമിയിലെ മേശ വിരിക്കാൻ കഴിയുമോ? അവര് വീണ്ടും പിറുപിറുക്കുകയാണ്. ദൈവം എന്ത് ചെയ്തു? അവരുടെ പിറുപിറുപ്പ് കണക്കാക്കാതെ ദൈവം അവർക്ക് അപ്പം നൽകി. ഉടനെ നാളുകളെ പിന്നെയും മുന്നോട്ട് പോയി. അവര് വീണ്ടും ചോദിക്കുന്നു, അപ്പമൊക്കെ തന്നു, അത് ശരിയാ, പക്ഷെ അവന് മാംസം കൂടെ തരാനായിട്ട് കഴിയുമോ? പ്രിയ സഹോദര സഹോദരി, നമ്മുടെ ജീവിതം സത്യത്തിന് ഇതുപോലെയല്ലേ? നാം നമ്മുടെ ഭൂതകാലത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ജീവിതത്തിൽ ഏതെല്ലാം സന്ദിഗ്ധ ഘട്ടങ്ങളിൽ കർത്താവ് നമ്മളെ അത്ഭുതകരമായിട്ട് വിടുവിച്ചിട്ടുണ്ട്, സഹായിച്ചിട്ടുണ്ട്, അവിടുന്ന് സ്വർഗീയ ഭോജനം തന്നു നമ്മെ തൃപ്തിപ്പെടുത്തിയിട്ടുണ്ട്, ആ വെള്ളം തന്നു നമ്മുടെ ദാഹം അകറ്റിയിട്ടുണ്ട്. അങ്ങനെ കർത്താവ് ശത്രുക്കളുടെ മധ്യത്തിന് മേശയൊരുക്കി നമ്മളെ മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാൽ ഇന്നിതാ ഒരു പുതിയ പ്രതിസന്ധിയുടെ മുമ്പിൽ വന്നപ്പോ നമ്മൾ സംശയിക്കുക, കർത്താവിനത് കഴിയുമോ? കർത്താവിനെ കൊണ്ട് കഴിയുമോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ വിശ്വാസം ക്ഷീണിച്ചു പോയി. നാം നമ്മുടെ ഭൂതകാലത്തിൽ കർത്താവ് ചെയ്ത ആ വിടുതലിലേക്ക് നോക്കി നാം ധൈര്യം പ്രാപിക്കുന്നില്ല. നാം പറയുന്നത് അവരെ കൊണ്ട് ഇത് കഴിയുമോ എന്നുള്ള നിലയിൽ നമ്മളെ മുഖം വാരിയവരായും നിരാശരായും പിറുക്കുന്നവരായും തീർന്നു പോവുകയാണ്. ഞാൻ പലപ്പോഴും പഴയ നിയമ ഇസ്രായേലിന്റെ കാര്യം വിട്ടു കളഞ്ഞാൽ നമ്മളെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോ ഇതേ ചില അനുഭവങ്ങൾ കർത്താവിന്റെ ശിഷ്യന്മാർക്കുണ്ടായത് നാം കാണുന്നുണ്ട്. മത്തായി എഴുതിയ സുവിശേഷം അതിന്റെ 14-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോ ഇതാ കർത്താവ് എന്ത് ചെയ്തു? അതിന്റെ 17-ാമത്തെ വാക്യം, 5 അപ്പവും 2 മീനും കൊണ്ട് കർത്താവ് 5000 പേരെ പോഷിപ്പിക്കുന്ന ഒരു രംഗമാണ് മത്തായി എഴുതിയ സുവിശേഷം 14-ാം അധ്യായത്തിലെ നാം കാണുന്നത്. 14:19 മുതൽ 22 വരെയുള്ള വചനങ്ങൾ നാം നോക്കുമ്പോ അവൻ 5 അപ്പവും 2 മീനും കയ്യിലെടുത്ത് അത് വാഴ്ത്തി അപ്പം നുറുക്കി ശിഷ്യന്മാരുടെ പക്കലും ശിഷ്യന്മാർ പുരുഷാരത്തിനും കൊടുത്തു. എല്ലാവരും തിന്ന് തൃപ്തരായി. ശേഷിച്ച കഷ്ണം 12 കൊട്ടം നിറക്കെടുത്തു. തിന്നവരോ സ്ത്രീകളെയും പൈതങ്ങളെയും കൂടാതെ ഏകദേശം 5000 പുരുഷന്മാർ ആണ്. ദൈവം മരുഭൂമിയിൽ പഴയ നിയമ ഇസ്രായേലിന് മേശയൊരുക്കിയതുപോലെ ഇതാ പുതിയ നിയമ കാലഘട്ടത്തിൽ സാക്ഷാൽ സ്വർഗത്തിൽ നിന്ന് വന്നവൻ, സാക്ഷാൽ അപ്പമായവൻ, അവൻ എന്ത് ചെയ്തു? ആളുകളുടെ ഭൗതികമായ വിശപ്പ് മാറ്റാനായിട്ട് ശ്രമിക്കുന്ന ആ രംഗമാണ് നമ്മൾ വായിച്ചത്. മത്തായി എഴുതിയ സുവിശേഷം 14-ാം അധ്യായത്തിലാണ് നമ്മൾ അത് കാണുന്നത്. അവിടെ എന്താ കർത്താവ് ചെയ്തത് കുഞ്ഞുങ്ങൾക്കറിയാമോ? എന്താ പറയാമോ? അവിടെ കർത്താവ് ചെയ്ത അത്ഭുതം എന്താണ്? അൽച്ചപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു. അവര് തിന്ന് തൃപ്തരായി. ദൈവം അവരുടെ ജീവിതത്തിൽ ചെയ്ത ഒരു അത്ഭുതകരമായ ഒരു വിടുതലിന്റെ രംഗമാണ് നമ്മൾ അവിടെ കാണുന്നത്. എന്നാൽ തൊട്ടടുത്ത അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോ, മത്തായി എഴുതിയ സുവിശേഷം 15-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോ, അതിന്റെ 32 മുതലുള്ള വചനങ്ങൾ ശ്രദ്ധിക്കുക. അവിടെ വീണ്ടും ഇതുപോലെ ജനം വിശന്നവരായിട്ടും വാടിയവരായിട്ടും ഇരിക്കുമ്പോൾ കർത്താവ് വീണ്ടും തന്റെ ശിഷ്യന്മാരെ വിളിക്കുന്നു. 15-ാം അധ്യായം 32 മുതൽ ഉള്ള വചനം. എന്നാൽ യേശു തന്റെ ശിഷ്യന്മാരെ അടുക്ക വിളിച്ച്, ഈ പുരുഷാരൻ ഇപ്പോൾ 3 നാളായി എന്നോടുകൂടെ പാർക്കുന്നു, അവർക്ക് ഭക്ഷിപ്പാൻ ഒന്നുമില്ലായതുകൊണ്ട് അവരെക്കുറിച്ച് എനിക്ക് മനസ്സലിവ് തോന്നുന്നു. അവരെ പട്ടിണിയായി വിട്ടയപ്പാൻ മനസ്സുമില്ല, അവർ വഴിയിൽ വെച്ച് തളർന്നു പോയേക്കും എന്ന് പറഞ്ഞു. ഇന്ന് നമ്മോടാണ് കർത്താവ് ഇത് പറയുന്നെങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മൾ എന്താ വിചാരിക്കുക? നമ്മൾ ഉടനെ എന്ത് ചിന്തിക്കും? ഓ, കർത്താവിന് അസാധ്യമായിട്ടൊന്നുമില്ല. നേരത്തെ 5000 പേരെ പോഷിപ്പിച്ച കർത്താവിന് ഇതാ ഇവിടെ എത്ര പേരേ ഉള്ളൂ? 4000 പേരേയുള്ളൂ. 4000 പുരുഷന്മാര് മാത്രമേ ഉള്ളൂ. 4000 പുരുഷന്മാരും അതിനൊത്ത സ്ത്രീകളും പൈതങ്ങളും ഉണ്ട്. അപ്പോ മത്തായി എഴുതിയ സുവിശേഷം 14-ാം അധ്യായത്തിൽ ചെയ്തതിനേക്കാളും ചെറിയൊരത്ഭുതം കർത്താവിന് ഇവിടെ ചെയ്താൽ മതി. പക്ഷേ യേശു തന്റെ ശിഷ്യന്മാരെ വിളിച്ച്, ഞാന് ഇവരെ ഭക്ഷിപ്പാൻ എന്തെങ്കിലും നൽകണം എന്ന് പറഞ്ഞപ്പോൾ ശിഷ്യന്മാരുടെ മറുപടി എന്താ? അതിന്റെ നിങ്ങൾ ശ്രദ്ധിച്ചോ, അതിന്റെ 33-ാമത്തെ വചനം, മത്തായി എഴുതിയ സുവിശേഷം 15:33. ശിഷ്യന്മാർ അവനോട്, ഇത്ര വലിയ പുരുഷാരത്തിന് തൃപ്തി വരുത്തുവാൻ മതിയായ അപ്പം ഈ കാട്ടിൽ നമുക്ക് എവിടെ നിന്ന് കിട്ടും എന്ന് പറഞ്ഞു. നോക്കുക, ആരായി ഇത് പറയുന്നത്? ഒരു അത്ഭുതവും കാണാത്തവരാണോ? അല്ല, ഇതേ ശിഷ്യന്മാര് തന്നെയാണ് തൊട്ട തലേ അധ്യായത്തില് ആ കർത്താവ് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച രംഗത്തിന് ദൃക്സാക്ഷികളായി തീർന്നത്. എന്ന് തന്നെയല്ല, ആളുകളെ പന്തിപന്തിയായി ഇരുത്തുവി, 50 വീതം പന്തിയായി ഇരുത്തുവി എന്ന് പറഞ്ഞപ്പോൾ ഈ ശിഷ്യന്മാരാണ് അവരെ ഇരുത്തിയത്. ഈ ശിഷ്യന്മാരാണ് കർത്താവ് വാഴ്ത്തി നുറുക്കിക്കൊടുത്ത അപ്പം ഓരോ പന്തിയിലും കൊണ്ട് നടന്ന് വിളമ്പിയത്. വിളമ്പി കഴിഞ്ഞ് നമ്മുടെയൊക്കെ ഇന്നത്തെ സദ്യ പോലെയല്ല, 2-ാമതും 3-ാമതും 4-ാമതും ഒക്കെ വിലക്കിച്ചേച്ച് പിന്നെയും പ്രായമായ ജനരോട് ചോദിക്കുക, അപ്പച്ചൻ ഒരു കഷണം കൂടെ വെക്കട്ടെ എന്ന് ചോദിച്ച് ആ നിലയിൽ തിന്ന് തൃപ്തരായി. ആ നിലയിൽ ശേഷിച്ച കഷണം 12 മുട്ടം നിറച്ചെടുത്തത് ആരാണ്? ഇതേ ശിഷ്യന്മാരാണ്. പക്ഷെ ഈ അധ്യായത്തിലേക്ക് വന്നപ്പോ ഇതാ കേവലം 4000 പുരുഷന്മാരെ കണ്ടപ്പോ ശിഷ്യന്മാര് പിന്നെയും ചോദിക്കുന്നു, ഇത്രയും പേർക്ക് കർത്താവെ, ഇതിച്ചിരം കൂടുതലാണ്, ഇത്രയും പേർക്ക് തൃപ്തി വരാൻ ഈ കാട്ടിൽ, ഈ മരുഭൂമിയിൽ നമ്മളെവിടെ പോവും? ഇവിടെ എത്ര അപ്പമുണ്ട്? 7 അപ്പമുണ്ട്. നോക്കി അതിന്റെ 35-ാമത്തെ വചനത്തില്, 36-ാമത്തെ വചനത്തിൽ, ആ 7 അപ്പവും മീനും എടുത്ത് കർത്താവ് വാഴ്ത്തി നുറുക്കി 4000 പേരെ തൃപ്തിപ്പെടുത്തി. ഞാൻ കുഞ്ഞുങ്ങളോട് കണക്ക് ചോദിക്കട്ടെ, 5 അപ്പം കൊണ്ട് 5000 പേരെ തൃപ്തിപ്പെടുത്തുന്നതാണോ, 7 അപ്പം കൊണ്ട് 4000 പേരെ തൃപ്തിപ്പെടുത്തുന്നതാണോ, ഏതാണ് പ്രയാസമുള്ള അത്ഭുതം അടയാളം? 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കേണ്ടത് ആ പ്രയാസം. മറ്റേ അപ്പത്തിന്റെ എണ്ണം കൂടുതലുണ്ട്, ആളുകളുടെ എണ്ണം കുറവേ ഉള്ളൂ. എങ്കിലും ഈ ആദ്യത്തെ വലിയ അത്ഭുതം കണ്ടവര് ഈ 2-ാമത്തെ ചെറിയ പ്രതിസന്ധിയുടെ മുമ്പിൽ അവർ ചോദിക്കുക, കർത്താവേ ഞങ്ങൾ എവിടെ പോകും? നിനക്ക് അവിടെ നിന്ന് ഇതൊക്കെ പറഞ്ഞാൽ മതി, ഞങ്ങൾ ഈ കാട്ടിൽ എവിടെ പോയി അവർക്ക് ഭക്ഷണം കൊണ്ടുവരും? സഹോദര, നമ്മൾ വിചാരിക്കും ഇത് ശിഷ്യന്മാരായിരുന്നു, ഞങ്ങളല്ലോ ആയിരുന്നു പറഞ്ഞു, കർത്താവേ നീ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചല്ലോ, നിന്നെ കൊണ്ട് അത് കഴിയും എന്നൊക്കെ ഞങ്ങൾ കർത്താവിനോട് പറഞ്ഞേനേ എന്നല്ലേ നമ്മൾ ഉള്ളിന്റെ ഉള്ളിൽ പറയുന്നത്. പക്ഷേ യാഥാർത്ഥ്യ ബോധത്തിലേക്ക് വരിക, നമ്മുടെ പ്രായോഗിക ജീവിതത്തിലേക്ക് വരിക. കഴിഞ്ഞ കാലങ്ങളിൽ സഹോദരി, നിന്റെ ജീവിതത്തില് ദൈവം ഇതിനേക്കാൾ വലിയ അത്ഭുതം പ്രവർത്തിച്ചിട്ടുണ്ട് ഇല്ലേ? ഉണ്ട്. ദൈവം വിടുവിച്ചിട്ടില്ലേ? ഉണ്ട്. അന്ന് നിനക്ക് സഹായകമായിട്ട് ഒരാൾ പോലും ഇല്ലാതെ ഇരുന്നപ്പോ നിന്റെ കണ്ണുനീര് കണ്ട് ദൈവം മനസ്സലിഞ്ഞ് നിന്നെ അത്യത്ഭുതകരമായിട്ട് വിടുവിച്ചിട്ടുണ്ട്. അതുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ എത്രയോ ചെറിയൊരു കാര്യമാണിത്. പക്ഷെ നീ പറയുന്നത് ഇത് ആരെ കൊണ്ടൊക്കും? ദൈവത്തിന് കഴിയുമോ? വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോയി. പ്രിയമുള്ളവരെ, നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് നാം നമ്മുടെ ജീവിതത്തിലെ കർത്താവ് ചെയ്ത ആ വൻകാര്യങ്ങളെ നോക്കി നമ്മൾ ഓരോ പ്രതിസന്ധിയുടെയും മുമ്പില് ദൈവത്തിന് മഹത്വവും ഓ നന്ദിയും കരയറ്റുന്നവരായിട്ട് നമ്മൾ ഇരിക്കണം. അല്ലാതെ ഓ ഇതാരെ കൊണ്ട് കഴിയും, ദൈവം ചെയ്യുമോ, ഏതായാലും ഇറങ്ങിപ്പിരിച്ചു പോയി, ഇത്രയും നാൾ മുന്നോട്ടും വന്നു പോയി. ഞാൻ ഒരിക്കലും പലപ്പോഴും ഓർക്കാറുള്ളത് പോലെ, ഓ ക്രിസ്തീയ ജീവിതത്തിൽ വളരെ വർഷങ്ങൾ മുന്നോട്ട് പോയ ഒരാള് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഒരു പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, എന്തോ ചെയ്യാനാ മോനെ, പകുതി കൂടുതൽ ഇനി നീന്തിപ്പോയി, ഇനിയിപ്പൊ തിരിച്ചു നീന്താമെന്ന് വെച്ചാലും ഓക്കെയല്ല, അതുകൊണ്ടങ്ങ് മുന്നോട്ട് പോവുക. സഹോദര, നിന്റെ അനുഭവം അതുകൊണ്ടാ അങ്ങനെയാണോ? ഏതായാലും ഈ വഴിക്ക് ഇറങ്ങിപ്പോയി, ഇത്രയും മുന്നോട്ട് പോയി, പ്രായവും കുറയായി, ഇനിയിപ്പൊ തിരിച്ചങ്ങ് അങ്ങ് പഴയ സ്ഥലത്തേക്ക് പോകണമെങ്കിൽ കൂടുതൽ തൊഴയണം, അതിഭേദം ഇങ്ങനെയൊക്കെ അങ്ങ് പോകാം, വല്ലച്ചാതി എങ്ങനെങ്കിലും. പോരാ പോരാ പ്രിയമുള്ളവരെ, നമുക്ക് നമ്മളെ വിളിച്ചവൻ, നമുക്ക് വേണ്ടി അവിടുന്ന് അത്ഭുതങ്ങൾ ചെയ്തവൻ, നമ്മളെ ലോക സ്ഥാപനത്തിന് മുമ്പേ നമ്മെ കണ്ടവൻ, അവിടുന്ന് ഒരു ഉദ്ദേശത്തോടെയാണ് നമ്മളെ വിളിച്ചത്. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ അനുഭവം അതാണ്. നമുക്ക് ആ അനുഭവങ്ങളെ തിരിഞ്ഞു നോക്കി ധൈര്യപ്പെടാം, ധൈര്യപ്പെടാം. ഈ അഞ്ചപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചവനെ, 7 അപ്പം കൊണ്ട് 4000 പേരെ പോഷിപ്പിക്കുന്നത് താരതമ്യേനെ നിസ്സാരമായ ഒരു കാര്യമാണെന്ന് നമുക്ക് കാണാം. ദൈവത്തെ ആ നിലയില് വിശ്വാസത്തിന് ശക്തിപ്പെട്ട നമുക്ക് മഹത്വപ്പെടുത്താനായിട്ട് കഴിയണം. പുതിയ നിയമ സഭയുടെ തുടക്കത്തിന്റെ ഘട്ടത്തിലും ഇതുപോലെ ഒരു രംഗം നമ്മൾ കാണുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് കടന്നു വരുമ്പോൾ അതിന്റെ 5 അധ്യായം അതിന്റെ 19 മുതലുള്ള വചനങ്ങൾ നമ്മൾ കാണുമ്പോൾ, അപ്പോസ്തല പ്രവൃത്തി 5 അധ്യായം അതിന്റെ 19 മുതൽ അതിന്റെ 17 മുതൽ, പിന്നെ അവിടെ മഹാപുരോഹിതനും സദൂക്യരുടെ മതക്കാരായ അവന്റെ പക്ഷക്കാരൊക്കെയും അസൂയെന്നുറഞ്ഞ് എഴുന്നേറ്റ് അപ്പോസ്തലന്മാരെ പിടിച്ച് കൊതു തടവിലാക്കി. നോക്കുക, പുതിയ നിയമസഭ രൂപപ്പെട്ടു വന്നു. ആ അപ്പോസ്തലന്മാര് വളരെ ശക്തിയോടുകൂടെ ദൈവവചനം പ്രഘോഷിക്കാനായിട്ട് തുടങ്ങി. പത്രോസിനെയും യോഹന്നാനെയും കൊണ്ട് ആ യെരുശലേമിൽ ആ ദേവാലയത്തിന്റെ പടിവാതുക്കൽ തന്നെ ഒരു വലിയ ഒരു അത്ഭുതം അവിടുന്ന് കർത്താവ് ചെയ്യിച്ചു. സുന്ദരമെന്ന ദേവാലയത്തിന്റെ ആ ഗോപുരത്തിലിരുന്ന ആ മുടന്തനെ സൗഖ്യമാക്കി. അതിനെ തുടർന്ന് എന്ത് ചെയ്തു? സന്നിധിയ സംഘമൊക്കെ കൂടി പുരോഹിതന്മാരും ഒക്കെ കൂടെ കൂടിയിട്ട് പറഞ്ഞു, എന്ത് പറഞ്ഞു? നിങ്ങള് ഈ നാമത്തിൽ ഇനിയും പ്രസംഗിക്കരുത് എന്ന് അമർച്ചയായിട്ട് കൽപ്പിച്ചു. ആപ്പോസ്തലന്മാരെ അവർ മടുത്തു പോയോ? അവരെ ഈ പുരോഹിതന്മാരെക്കാൾ വലിയവനെ കണ്ടവരാണ്. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? അവരെ കൽപ്പിച്ച ശേഷം അവർ നേരെ ഇറങ്ങി വീണ്ടും തെരുവിൽ ചെന്ന് കർത്താവിനെ കുറിച്ച്, ഈ നസ്രായനെ കുറിച്ച് സാക്ഷിക്കാനും അവനെ പ്രഘോഷിക്കാനും തുടങ്ങി. ഉടനെ എന്ത് സംഭവിച്ചു? ഉടനെ ഇതാ മഹാപുരോഹിതനും, അവൻ സദൂക്യനാണ്, സദൂക്യ വിഭാഗത്തിൽ പെടുന്നവനാണ്, പരീക്ഷ വിഭാഗത്തിൽ പെടുന്നവനല്ല എന്നാണ് നമുക്ക് ഇവിടെ നിന്ന് കാണുന്നത്. പിന്നെ മഹാപുരോഹിതനും സദൂക്യരുടെ മതക്കാരായ അവന്റെ പക്ഷക്കാരൊക്കെ, നമുക്കറിയാമല്ലോ യഹൂദ ഇതിലെ പരീക്ഷന് സദൂക്യര് ഇങ്ങനെ ചില വിഭാഗങ്ങളുണ്ട്. ഇതിന് ഇവിടെ നാം കാണുന്നത് സദൂക്യരായ അവന്റെ പക്ഷക്കാര് എന്ന് പറയുമ്പോൾ, ഈ മഹാപുരോഹിതനായ ആളിന് ആ നിലയില് ഓ ദൈവദൂതന്മാരിലോ ദൈവത്തിന്റെ അത്ഭുതകരമായ പ്രവൃത്തിയിലോ ഒരു വിശ്വാസം പോലും ഇല്ലാത്തവനാണ് എന്നതുകൂടെയാണ് ഇത് വിരമിച്ചുകൊണ്ടിരുന്നത്. പോട്ടെ, നാം നോക്കുക, അവരെന്ത് ചെയ്തു? ഈ അപ്പോസ്തലന്മാരെ പിടിച്ച് പൊതു തടവിലാക്കി. രാത്രിയിൽ, പക്ഷേ 19 വചനം, രാത്രിയിലോ കർത്താവിന്റെ ദൂതൻ കാരാഗ്രഹവാതിൽ തുറന്ന് അവരെ പുറത്തു കൊണ്ടുപോയി. എത്ര അത്ഭുതകരമായ ഒരു വിടുതലാണ്! ഈ പുരോഹിതന്മാരും അവരുടെ സേവകരും എല്ലാം കൂടെ കൂടി അപ്പോസ്തലന്മാരെ പിടിച്ച് തടവിലാക്കി. പക്ഷേ ആ തടവ് എത്ര നേരം വരെ ഉണ്ടായിരുന്നുള്ളൂ? ഒരു ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ആ തടവിൽ നിന്ന് അവരെ നമ്മളിപ്പോഴോ പറയാറില്ല പുഷ്പം പോലെ അവരെ പുറത്തു കൊണ്ടുവന്ന് മോചിപ്പിച്ച് അവരെ വീണ്ടും ഓ സ്വതന്ത്ര മനുഷ്യരാക്കി അയക്കുന്ന രംഗമാണ് നമ്മളിവിടെ കാണുന്നത്. ഇങ്ങനെ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി, ദൈവത്തിന്റെ വലിയ അത്ഭുത പ്രവൃത്തി, വലിയ കാരാഗ്രഹത്തിന്റെ വാതിലുകൾ ദൂതനെ വിട്ട് തുറന്ന് മുന്നോട്ട് കൊണ്ടുവരുന്നത് ആര് കണ്ടിട്ടുണ്ട്? പുതിയ നിയമസഭ കണ്ടിട്ടുണ്ട്. പെന്തക്കോസ്ത് നാളിൽ രൂപപ്പെട്ട ആ 1-ാം നൂറ്റാണ്ടിലെ ദൈവസഭ ഈ വലിയ അത്ഭുതങ്ങൾക്ക് ദൃക്സാക്ഷികളായവരാണ്, അവർക്ക് നേരിട്ടറിയാവുന്നതാണ്. പക്ഷേ അവര് ഈ അപ്പോസ്തലന്മാരെ ദൂതൻ വിടുവിച്ച രംഗം കണ്ടിട്ടുള്ള അവര് തന്നെ കുറച്ചു കഴിഞ്ഞപ്പോൾ 1-2 അധ്യായങ്ങൾ മുന്നോട്ട് വരുമ്പോ, ഇതാ അപ്പോസ്തല പ്രവൃത്തി നാം മുന്നോട്ട് വരുമ്പോ 12-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോ, പത്രോസിനെയാണ് ഇവിടെ ഹേരോദാവ് പിടിച്ച് തടവിലാക്കിയിരിക്കുന്നത്. തടവിലാക്കി സഭ എന്ത് ചെയ്തു നമുക്കറിയാവുന്ന രംഗമാണ്, ഞാനത് വിശദീകരിക്കുന്നില്ല. ഇത്തവണ ഒരൊക്കെ അപ്പോസ്തലനെ മാത്രമേ തടവിലാക്കിയിട്ടുള്ളൂ. ആരെയാണ്? പത്രോസിനെ മാത്രമേ തടവിലാക്കിയിട്ടുള്ളൂ. സഭ എന്ത് ചെയ്തു? സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി പ്രാർത്ഥന കഴിച്ചു പോന്നു. ഓ, ഏതായാലും അന്ന് രാത്രി എന്ത് ചെയ്തു? ദൂതൻ, കർത്താവിന്റെ ദൂതൻ, അതിന്റെ ഏഴാമത്തെ വചനം. പെട്ടെന്ന് രാത്രിയിലെ കർത്താവിന്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി, പത്രോസിനെ വിലാപ്പുറത്ത് തട്ടി എഴുന്നേൽപ്പിച്ചു. പത്രോസ് നല്ല ഉറക്കമായിരുന്നു, കാരാഗ്രഹത്തിനും സന്തോഷത്തോടുകൂടെ ഉറങ്ങാൻ കഴിയുന്ന ആ പത്രോസിനെ, ആ ദൈവദാസനെ ദൂതൻ തട്ടി എഴുന്നേൽപ്പിച്ച് പുറത്തു കൊണ്ടുവന്ന് അവനെ മോചിപ്പിച്ചു. പത്രോസ് നേരെ എങ്ങോട്ട് പോയി? ആ മാളിക മുറിയിലേക്ക്, മർക്കോസിന്റെ ആ വീട്ടിലേക്ക് പോയി. ചെന്നപ്പം അവിടെ സഭ കൂടി വലിയ പ്രാർത്ഥനയും ജാഗരണ പ്രാർത്ഥനയും. ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഇന്നത്തെ വാച്ച്, ഇന്നത്തെ ഈ ഫുൾ നൈറ്റ്, രാത്രി മുഴുവൻ മുഴുരാത്രി പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുക. എന്താ ആവശ്യം? മുഴുരാത്രി പ്രാർത്ഥന എന്തിനു വേണ്ടിയാ? ആ പത്രോസിനെ ഈ കാരാഗ്രഹത്തിൽ നിന്ന് ദൈവമേ നീ വിടുവിക്കണമേ, നീ വിടുവിച്ചല്ലാതെ ഞാൻ ഇവിടുന്ന് മാറുകയില്ല, ഇങ്ങനെയൊക്കെ ആയിരിക്കാം ചിലര് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതാ വാതിക്കലൊരു മുട്ട്, ആ ഒരു പെൺകുട്ടി, രോല എന്നൊരു പെൺകുട്ടി വന്നു. അവൾക്ക് മനസ്സിലായി ഇത് പത്രോസാണ് വന്ന് മുട്ടുന്നത് എന്ന്. അവള് തിരിച്ചറിഞ്ഞ് അവള് സന്തോഷത്താൽ പരിവാദം തുറക്കാതെ തിരിച്ചു വന്ന് മുഴുരാത്രി പ്രാർത്ഥനക്കാരോട് ഒരു അനൗൺസ്മെന്റ് നടത്തി. മുഴുരാത്രി പ്രാർത്ഥനക്കാരെ, നിർത്ത് നിർത്ത്, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തന്നിരിക്കുന്നു. ദാ പത്രോസ് പരിവാദത്തിൽ നിൽക്കുന്നു. ഉടനെ പ്രാർത്ഥന എല്ലാവരും നിർത്തിയിട്ട് പറഞ്ഞു, നീ എന്താ ഈ പറയുന്നത്? നീ എന്താ പറയുന്നത് പത്രോസ്? കാരാഗ്രഹത്തിൽ നിന്ന് എങ്ങനെയാ ഇവിടെ വരാൻ ഒക്കുന്നത്? ഓ, ആരാണിത് പറയുന്നത്? അപ്പോസ്തലന്മാരെ കാരാഗ്രഹത്തിൽ നിന്ന് ദൂതൻ പുറത്തു കൊണ്ടുവന്നത് നേരിട്ട് കണ്ടവരും സ്വന്തം കണ്ണുകൊണ്ട് അത് കണ്ടവരും മനസ്സിലാക്കിയവരും അറിഞ്ഞവരുമായ ആളുകൾ തന്നെ പറയുകയാണ്, ഓ പത്രോസിനെ എങ്ങനെയാ ഹേരോദാവിന്റെ കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ ഒക്കുന്നത്? വിശ്വാസത്തിന് ക്ഷീണിച്ചു പോയി. അവര് പറഞ്ഞു, അവളെ പിന്നെയും നിർബന്ധിക്കുക, അവൾ ആ പെൺകുട്ടിയുടെ കാര്യം നമ്മൾ നോക്കുക, അവള് രോദായെന്ന ആ ബാല്യക്കാരത്തിൽ അവള് പിന്നെയും പറഞ്ഞു. അങ്ങനെയല്ല, മൂപ്പന്മാരൊക്കെ പറഞ്ഞതാണ്, മൂപ്പന്മാരോടൊക്കെ അവള് പറഞ്ഞു, അങ്ങനെയല്ല, സാക്ഷാൽ പത്രോസ് തന്നെയാണ് അവിടെ നിൽക്കുന്നത് എന്ന് പറഞ്ഞപ്പോ മൂപ്പന്മാരൊക്കെ കൂടെ കൂടി ഒരു തീരുമാനത്തിലെത്തി. എന്താ സംഭവിച്ചത്? കഴിഞ്ഞ രാത്രി ഹേരോദാവ് തന്നെ ഒരു പക്ഷേ ഈ പത്രോസിനെ ശിരഛേദം ചെയ്ത് കാണും, പത്രോസ് മരിച്ചുപോയി കാണും, പത്രോസിന്റെ ആത്മാവ് ഒരു ദൂതനായിട്ട് പത്രോസിന്റെ ദൂതൻ വല്ലതും വന്ന് നിൽക്കുന്നതായിരിക്കും. ആ എന്താ, അവനെ മാംസരക്തങ്ങളോടുകൂടെ ഈ കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ വലിയവനായ ദൈവത്തിന് കഴിയും എന്നുള്ള വിശ്വാസം അവർക്ക് കൈമോശം വന്നുപോയി. പ്രിയമുള്ളവരെ, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമേ ഉള്ളൂ, നമ്മുടെ ജീവിതത്തിന് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ വലിയ അത്ഭുതങ്ങൾ കണ്ടിട്ടുണ്ട്. ഇന്ന് അതിനേക്കാൾ ചെറിയ ഒരു പ്രതിസന്ധിയുടെ മുമ്പിൽ നിന്റെ വിശ്വാസം എവിടെ? നിന്റെ വിശ്വാസം എവിടെ പോയി? നീ പറയുന്നത് അസാധ്യമാണ്. പത്രോസ് ഹേരോദാവിന്റെ കാരാഗ്രഹത്തിലല്ലേ, അവനെ ആർക്ക് പുറത്തു കൊണ്ടുവരാൻ കഴിയും? അങ്ങനെ പറയുമ്പോൾ നീ മറന്നുപോയത് ഒരു കാര്യമുണ്ട്. ഓ, അപ്പോസ്തലന്മാരെ കാരാഗ്രഹത്തിൽ നിന്ന് ദൂതൻ പുറത്തു കൊണ്ടുവന്നത് നീ സ്വന്തം കണ്ണാൽ കണ്ടതല്ലേ? നീ കേട്ടതല്ലേ? നീ മനസ്സിലാക്കിയതല്ലേ? അവരുടെ സാക്ഷ്യങ്ങൾ കേട്ട് നീയും ആമേൻ പറഞ്ഞതല്ലേ? ഓ, അതൊക്കെയാണ്. പക്ഷേ ഈ പുതിയ പ്രതിസന്ധിയുടെ മുമ്പിൽ നീ ആ കാര്യം മറന്നുപോയി, വിശ്വാസത്തിന് ക്ഷീണിച്ചുപോയി. പ്രിയമുള്ളവരെ, ഇങ്ങനെ പറഞ്ഞു പോയാൽ എത്രയെത്ര രംഗങ്ങള് നമുക്ക് പറയാനായിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിന്. നമുക്ക് ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ബുദ്ധി ഉപദേശത്തിനായിട്ട് എഴുതിയിരിക്കുന്നു. സഹോദര സഹോദരി, നിന്റെയും എന്റെയും ജീവിതത്തിൽ കർത്താവ് കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത അത്ഭുതങ്ങളെ മറന്ന് നാം ഇന്നൊരു ചെറിയ പ്രതിസന്ധിയുടെ മുമ്പിൽ പെറുപെറുക്കുന്നവരായും മുഖം വാടിയവരായും, എന്നാലും കർത്താവ് ഒത്തിരി ഖേദങ്ങളാണ് ആളുകളോട് സംസാരിക്കുമ്പോൾ, ഒത്തിരി വിഷമങ്ങളാണ് ഉള്ളത്. എന്നാലും ചില വാക്കുകളുണ്ട്, എന്നാലും എന്നുള്ള ചില വാക്കുകളുണ്ട്, പക്ഷേ എന്ന് ചില വാക്കുകളുണ്ട്, എങ്കിൽ എന്ന് ചില വാക്കുകളുണ്ട്. ചിലത് ഇത് രണ്ടും കൂടെ ചേർത്ത് പക്ഷേയും എങ്കിലും കൂടെ ചേർത്ത് പക്ഷേയെങ്കിൽ എന്ന് പറയും. അവരുടെ എത്തിപ്പെട്ടിരിക്കുന്ന ആ വൈതരണി, അവരുടെ നിരാശയുടെ, അവിശ്വാസത്തിന്റെ ആ പടുകുഴിയെ ചിത്രീകരിക്കാനായിട്ട് അവരെന്തെല്ലാം വാക്കുകൾ കൂട്ടിച്ചേർത്ത് അത് പറയാനായിട്ട് ശ്രമിക്കുന്നു. സഹോദര സഹോദരി, നമുക്കിത് നമ്മുടെ സ്വന്തം നെഞ്ചത്തെ കൈവച്ച് ചോദിക്കാം, നാം ഇന്ന് ഈ അവസ്ഥയിലാണോ ആയിരിക്കുന്നത്? അതോ എനിക്കെന്ത് സംഭവിച്ചാലും ആറ് ഘട്ടങ്ങൾ എന്നെ കാണുമാറാക്കിയവനെ, ഏഴാമത്തേതിലും തിന്മ നിന്നെ തൊടുകയില്ല. ആരാ അത് പറഞ്ഞത്? ഓ, ഏറ്റവും വലിയ കഷ്ടങ്ങൾ കണ്ട പഴയ നിയമഭക്തനാണ് പറഞ്ഞത്. ഇയ്യോബിന്റെ പുസ്തകം 5-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം, 6 കഷ്ടത്തിൽ നിന്ന് അവൻ നിന്നെ വിടുവിക്കും, 7-ാമത്തേതിലും തിന്മ നിന്നെ തൊടുകയില്ല. പ്രിയമുള്ളവരെ, ഈ ഒരു ധൈര്യം നിനക്കുണ്ടോ? നിനക്കുണ്ടോ? കഴിഞ്ഞ കാലങ്ങളിൽ ആറ് കഷ്ടത്തിൽ നിന്ന് അവൻ നിന്നെ വിടുവിച്ചു. ഏഴാമത്തേതിലേക്കാണ് നീ കടന്നു വന്നിരിക്കുന്നത്. പക്ഷേ ഏഴാമത്തേതിനും പിന്നെ തൊടുകയില്ല, തൊടുകയില്ല. ആ ഒരു ഉറപ്പ് ധൈര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. പൗലോസിലാണുണ്ട്. പൗലോസ് പറയുന്നു, എനിക്കറിയാം പ്രിയമുള്ളവരെ, ചുറ്റുപാടും ഒക്കെ പലർക്കും ഇരുന്ന് അറിഞ്ഞുവിടായാലും ചുറ്റുപാടുമുള്ള പലർക്കും അതിനെ കുറിച്ച് ഉറപ്പില്ലെങ്കിലും പൗലോസ് പറയുന്നു, എനിക്ക് ഉറപ്പുണ്ട്, എനിക്കറിയാം. എങ്ങനെ എന്തറിയാം നിനക്ക്? പൗലോസ് നിനക്ക് എന്തറിയാം? എനിക്കെന്റെ രക്ഷിതാവിനെ അറിയാം, എനിക്കെന്റെ രക്ഷിതാവിന്റെ ശക്തിയെ അറിയാം, എനിക്കെന്റെ രക്ഷിതാവിന്റെ കാത്തു സൂക്ഷിക്കുന്ന വീഴാതെ കാക്കുന്ന ശക്തിയെ അറിയാം. മാത്രമോ അന്ത്യനാൾ വരെ, അന്ന് വരെ എന്നെ സൂക്ഷിക്കുന്ന ആ ശക്തിയെ എനിക്കറിയാം, അതിനെക്കുറിച്ച് ഉറപ്പുണ്ട്, ഞാനത് വിശ്വസിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് പൗലോസ് തീമത്തിയോസിനെ ലേഖനം എഴുതുമ്പോൾ പറയുന്നു. നാം ഇസ്രായേൽ മക്കളുടെ ജീവിതത്തെക്കുറിച്ച് സങ്കീർത്തനം 78 സങ്കീർത്തനത്തിൽ നാം കണ്ടല്ലോ. അവിടെ തന്നെ ഒരു വചനം കൂടെ നമുക്ക് വായിക്കാം. 78 സങ്കീർത്തനം അതിന്റെ 41 വാക്യം. ഇസ്രായേൽ മക്കളുടെ ചരിത്രത്തെക്കുറിച്ചാണ് അധ്യായം മുഴുവൻ, ആ സങ്കീർത്തനത്തിലെ മുഴുവൻ പറയുന്നത്. അതിന്റെ 41 വചനത്തിൽ വരുമ്പോൾ, അവർ പിന്നെയും ദൈവത്തെ പരീക്ഷിച്ചു, ഇസ്രായേലിന്റെ പരിശുദ്ധനെ മുഷിപ്പിച്ചു. നമ്മൾ മലയാളത്തിലെ മുഷിപ്പിച്ചു എന്നുള്ള ഈ പദം ഇംഗ്ലീഷിൽ നമ്മൾ ഒരു വിവർത്തനത്തിൽ കാണുന്നത് ലിമിറ്റഡെന്നാണ്. ലിമിറ്റഡെന്ന് പറഞ്ഞാൽ എന്താ? അവന് ഓ ഇസ്രായേലിന്റെ പരിശുദ്ധനെ പരിമിതപ്പെടുത്തിക്കളഞ്ഞു. ആര് ഇസ്രായേൽ മക്കൾ പരിമിതപ്പെടുത്തിക്കളഞ്ഞു. എങ്ങനെയാ അവനെ പരിമിതപ്പെടുത്തിയത്? അവനെ കൊണ്ടുവോ, അവന് വെള്ളം തന്നു എന്നുള്ളത് ശരിയാ, പക്ഷെ ഭക്ഷണം കൂടെ തരാൻ കഴിയുമോ? ഭക്ഷണം തന്നപ്പം പറയും, ഇറച്ചി കൂടെ തരാൻ കഴിയുമോ? പരിമിതപ്പെടുത്തിക്കളഞ്ഞു. ഇസ്രായേലിന്റെ പരിശുദ്ധനെ മുഷിപ്പിച്ചു, ലിമിറ്റഡാക്കി കളഞ്ഞു, പരിമിതപ്പെടുത്തിക്കളഞ്ഞു. കർത്താവായ യേശുക്രിസ്തു ആ നിലയിൽ ഒരു വചനം പറയുന്നുണ്ടല്ലോ. മത്തായി എഴുതിയ സുവിശേഷം 13 അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോ കർത്താവ് തന്റെ സ്വന്തം പരിശു ശുശ്രൂഷയുടെ ഒരു ഘട്ടത്തിൽ പറയുന്ന ഒരു രംഗമുണ്ട്. അതിന്റെ 13 അധ്യായം, അതിന്റെ ഏറ്റവും ഒടുവിലത്തെ വചനം നോക്കുക. എന്താണ്? അവരുടെ അവിശ്വാസം നിമിത്തം അവിടെ വളരെ വീര്യപ്രവൃത്തികളെ കർത്താവ് ചെയ്തില്ല. ഓ, കർത്താവ് ആരെയാണ് അവര് പരിമിതപ്പെടുത്തി കളഞ്ഞത്? സർവശക്തനായ ദൈവത്തെയാണ്. ആ കർത്താവ് യേശുക്രിസ്തു അവിടുന്ന് ആ പട്ടണത്തിൽ വന്ന് തനിക്ക് ധാരാളം വീര്യപ്രവൃത്തികൾ ചെയ്യാനായിട്ടുള്ള ആ സാധ്യതയുള്ളപ്പം അത് അവർ നഷ്ടപ്പെടുത്തി കളഞ്ഞു. എങ്ങനെ? ആ വലിയവനെ, ദൈവത്തെ പരിമിതപ്പെടുത്തി കളഞ്ഞു. പ്രിയമുള്ളവരെ, വലിയവനായ സർവശക്തനായ ദൈവത്തെ നിനക്ക് പരിമിതപ്പെടുത്താനായിട്ടൊക്കും നോക്കുക. എങ്ങനെ പരിമിതപ്പെടുത്താനൊക്കും? നിന്റെ അവിശ്വാസം കൊണ്ട് നിനക്ക് ദൈവത്തെ പരിമിതപ്പെടുത്താനൊക്കും. നമ്മൾ വിചാരിക്കുന്ന സർവശക്തനായ ദൈവമല്ലേ ദൈവത്തെ ആർക്ക് പരിമിതപ്പെടുത്താനൊക്കും? സൗര സൗര ഞാൻ പറയട്ടെ, നിനക്ക് പരിമിതപ്പെടുത്താനൊക്കും. എങ്ങനെ? അവിശ്വാസം കൊണ്ട് ദൈവത്തെ പരിമിതപ്പെടുത്താനായിട്ടൊക്കും. ആർക്ക് കഴിയും? ദൈവത്തെ കൊണ്ട് അത് കഴിയുമോ? ഓ, 5 കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കും എന്നുള്ളത് ശരി, പക്ഷെ 7 കൊണ്ട് 4000 പേരെ പോഷിപ്പിക്കണമെന്ന് നീ പറഞ്ഞാൽ ഈ കാട്ടിൽ ഞങ്ങൾ എവിടെ പോകും? ഓ, നമ്മുടെ ഒത്തിരി ഒത്തിരി കണ്ണുനീരും ഒത്തിരി വിഷമങ്ങളും ഒത്തിരി സഹോദരിയെ ഫോണിൽ വിളിച്ച് പറയുന്ന ആ കുടഞ്ഞിരുന്ന സങ്കടങ്ങളും ഒക്കെ. സഹോദര സഹോദരി, ഞാൻ പറയട്ടെ, എന്താത് അവിശ്വാസമല്ലേ? ദൈവത്തെ പരിമിതപ്പെടുത്തുകയല്ലേ? നമുക്ക് വിശ്വാസത്തിലെ ശക്തിയുള്ളവരായിട്ട് നിൽക്കാം. നമുക്ക് വളരെ വേഗത്തിൽ നാം വായിച്ച വചനത്തിലേക്ക് വീണ്ടും മടങ്ങി വരാം. പൗലോസ് പറയുന്നു, എന്നെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ ശക്തിയെ എനിക്കറിയാം. അത് കഴിഞ്ഞ കാലങ്ങളിൽ എന്നോ പ്രവർത്തിച്ച ഒരു ശക്തി എന്നുള്ള നിലയിലല്ല. കഴിഞ്ഞ കാലങ്ങളിൽ എനിക്ക് വേണ്ടി പ്രവർത്തിച്ച ആ രക്ഷിതാവ് ഇന്നും അവിടുന്ന് ജീവിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ എനിക്ക് വേണ്ടി വ്യാപരിച്ച അവന്റെ ബലത്തിന്റെ വല്ലഭത്വത്തിന്റെ വ്യാപാര ശക്തി ഇന്നും എനിക്ക് വേണ്ടി വ്യാപരിക്കുന്നു. എനിക്കതറിയാം, ഞാനത് ഉറച്ചിരിക്കുന്നു. ആ ശക്തി എന്നെ വീഴാതെ നിർത്തും. മാത്രമോ, ആ ശക്തി എന്നെ അന്ത്യം വരെയും നിലനിർത്തും. അതെനിക്കറിയാം, ഞാൻ ആ കാര്യം വിശ്വസിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നാണ് പൗലോസ് നാം വായിച്ച വചനത്തിലെ പറയുന്നത്. 2 തിമോത്തിയോസ് അതിന്റെ 1 നാം കടന്നു വരുമ്പോൾ പ്രിയമുള്ളവരെ, നാം കാണുന്നത് പൗലോസിന്റെ ഏറ്റുപറച്ചിലാണ്, ഉറപ്പാണ്, ആ ധൈര്യമാണ് നമ്മൾ കാണുന്നത്. അതിന്റെ 12 വചനം നോക്കുക. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നറിയുന്നു, അവൻ എന്റെ ഉപനിധി, ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തൻ എന്ന് ഉറച്ചിരിക്കുന്നു. എന്താണ് ആ ഉപനിധി? ഉപനിധി എന്ന് പറഞ്ഞാൽ ഒരു ഡെപ്പോസിറ്റാണ്, ഡെപ്പോസിറ്റാണ്. അവൻ എന്റെ ഉപനിധി, എന്റെ ആ ഡെപ്പോസിറ്റ് ആ ദിവസം വരെ സൂക്ഷിപ്പാൻ അവന് ശക്തനാണ്. എന്താണ് ഈ ഉപനിധി? തീമത്തിയോസ് 1 തീമത്തിയോസ് 6-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോ അതിന്റെ 20-ാമത്തെ വചനം നോക്കുക. 1 തീമത്തിയോസ് 6-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വചനം. അവിടെ നാം കാണുന്നത് പൗലോസ് തീമത്തിയോസിനോട് ഒരു ആവശ്യമുന്നയിക്കുന്നതാണ്. അല്ലയോ തീമത്തിയോസെ, നിന്റെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്ന ഉപനിധി കാത്തുകൊണ്ട് നീ ചില കാര്യങ്ങളെ ഒഴിഞ്ഞു നിൽക്ക എന്ന് പറയും. നാം 2 തീമത്തിയോസ് 1:12 വായിച്ചത് ഈ ഉപനിധി ആര് കാക്കുമെന്നാ പറഞ്ഞത്? ദൈവം കാക്കുമെന്ന്, അവൻ കാക്കുമെന്നാ പറഞ്ഞത്. ഇവിടെ പക്ഷെ തീമത്തിയോസിനോട് പൗലോസ് പറയുന്നത് എന്താ? അതിന്റെ 1 തീമത്തിയോസ് 6:20 പറയുന്നത് എന്താ? ആ ഉപനിധി നീ കാത്തോണമെന്നാ പറയും. ഇത് നമ്മൾ എങ്ങനെയാ ചേരുന്നത്? ആ ഉപനിധി എന്ന് പറയുന്നത് എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയാലേ നമുക്ക് ഈ ഇതിന്റെ ഈ വൈരുദ്ധ്യം നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുള്ളൂ. ആ ഉപനിധി എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് വീണ്ടും 2 തീമത്തിയോസ് 1:1 അതിന്റെ നാം വായിച്ചതിന്റെ തൊട്ട് താഴത്തെ വചനത്തിലേക്ക് വരാം. എന്നോട് കേട്ട പഥ്യവചനം നീ ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്തിലും സ്നേഹത്തിലും മാതൃകയാക്കിക്കൊള്ളുക. ആ നല്ല ഉപനിധി നമ്മെ അധിവസിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ സൂക്ഷിച്ചുകൊള്ളുക. പ്രിയമുള്ളവരെ, എന്താണ് ആ ഉപനിധി? എന്നോട് കേട്ട ആ പഥ്യവചനം, എന്നോട് കേട്ട ആ നല്ല വാർത്ത, ആ സദ്വാർത്ത, അതാണ്, ആ സുവിശേഷമാണ്, ആ തേജസേറിയ സുവിശേഷമാണ് ആ നല്ല ഉപനിധി. ആ നല്ല ഉപനിധി നീ എന്താ ചെയ്യണമെന്ന് തീമത്തിയോസിനോട് 1 തീമത്തിയോസ് 6:20 പൗലോസ് പറയുന്നു. ആ ഉപനിധി നീ കാത്തുകൊള്ളണം. ഞാൻ ആ പറഞ്ഞത് വ്യക്തമായോ? പ്രിയമുള്ളവരെ, ദൈവം നമ്മളെ വിളിച്ച് വേർതിരിച്ചപ്പോ അവിടുന്ന് നമ്മുടെ ഉള്ളില് നമുക്ക് ഒരു പഥ്യവചനം തന്നു. ആ പഥ്യവചനമാണ് ആ ഉപനിധി, ആ നല്ല ഉപനിധി എന്ന് 14-ാമത്തെ വചനത്തിൽ പറയും. ആ നല്ല ഉപനിധി എന്ന് പറയുമ്പോൾ 13-ൽ എന്താ പറഞ്ഞത്? അതാണല്ലോ ആ നല്ല ഉപനിധി. 13-ൽ പറഞ്ഞത്, എന്നോട് കേട്ട പഥ്യവചനം, എന്നോട് കേട്ട സദ്വാർത്ത, എന്നോട് കേട്ട സുവിശേഷം, ആ നല്ല ഉപനിധി നീ പിടിച്ചുകൊള്ളണം എന്ന് പറയുമ്പോ തന്നെ ഇവിടെ ഇതാ പറയുന്നു, ആ ഉപനിധി പിടിച്ചുകൊള്ളാൻ, ആ നിധി സൂക്ഷിച്ചുകൊള്ളാൻ പരിശുദ്ധാത്മാവ് നിന്നെ സഹായിച്ചു. അവിടുന്ന് വലിയവനായ ദൈവം നിന്നെ ആ നിലയില് കാത്തുകൊള്ളും. പ്രിയമുള്ളവരെ, ഇതിന്റെ അകത്ത് ഒരു വൈരുദ്ധ്യമില്ല, വൈരുദ്ധ്യമില്ല. നിങ്ങൾക്ക് അതിന്റെ പൊരുളം മനസ്സിലായോ? അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, തീമത്തിയോസേ, നീ ദൈവത്തിന്റെ പഥ്യവചനം, ഈ സദ്വാർത്ത, ഈ നല്ല സുവിശേഷം കേട്ട് നീ ആ കാര്യം ഉൾക്കൊണ്ടു, അത് പിടിച്ചുകൊള്ളാൻ നിനക്ക് ബാധ്യതയുണ്ട്. പക്ഷേ നിന്റെ ശക്തി കൊണ്ട് നിനക്കത് പിടിക്കാനായിട്ടൊക്കുമോ? നിനക്കത് അന്ത്യം വരെ സൂക്ഷിക്കാനായിട്ടൊക്കുമോ? ആ സത്യത്തിന് സാക്ഷിയായിട്ട് നിനക്ക് അവസാന നിമിഷം വരെ വീഴാതെ നിൽക്കാനായിട്ട് കഴിയുമോ? നിനക്ക് അത് നിന്റെ ജീവിതത്തിലൂടെ പ്രതിഫലിപ്പിച്ച് ചുറ്റുപാടുമുള്ളവർക്ക് ആ നിലയില് ആ ഒരു ഉപനിധി അവരുടെ മുമ്പാകെ പിടിച്ചുകൊള്ളാനായിട്ട് നിന്നെ കൊണ്ട് കഴിയുമോ? കഴിയില്ല. നമുക്ക് പറയാൻ കഴിയും, നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ വശങ്ങളില് ഈ വെല്ലുവിളി കണ്ടിട്ടുള്ള നമുക്ക് പറയാൻ കഴിയും, കർത്താവേ എനിക്കിത് പിടിക്കാനായിട്ടൊക്കെയല്ല, പിന്നെന്താ? നീയെ സഹായിച്ചാൽ എനിക്ക് പിടിക്കാനായിട്ടൊക്കും. പൗലോസും ഇത്രയും മാത്രമേ തീമത്തിയോസിനോട് പറയുന്നു. നമ്മെ നോക്കുക, നമുക്ക് ദൈവം എന്ത് തന്നിരിക്കുന്നു? ദൈവം നമ്മൾ ഒരു പ്രവൃത്തി ആരംഭിച്ചിരിക്കുന്നു. അവിടുന്ന് ഒരു പഥ്യവചനം നമുക്ക് തന്നു. ആ പഥ്യവചനം, ആ സദ്വാർത്ത, ആ സുവിശേഷം എന്ന് പറയുന്നത് ഇന്ന് ചുറ്റുപാടുകളിലുള്ള വളരെ ഡൈല്യൂട്ടഡ് ആയിട്ടുള്ള ഒരു സുവിശേഷമല്ല, മറിച്ച് അതെന്താണ്? ഓ, ദൈവത്തിന്റെ പൂർണ്ണ രക്ഷയെ പ്രഘോഷിക്കുന്ന ഒരു സുവിശേഷമാണ്. ആ പഥ്യവചനമാണ് അവിടുന്ന് നമുക്ക് തന്ന ഉപനിധി. കേവലം ഓ തെറ്റുകൾ ചെയ്യാതെ, ഓ എങ്ങനെയെങ്കിലും വീണും എഴുന്നേറ്റും ചില തെറ്റുകൾ ചെയ്തും ചെയ്യാതെ ഒക്കെ അങ്ങനെ അങ്ങ് മുന്നോട്ട് പോകുന്ന, കർത്താവ് സൂക്ഷിച്ചും അങ്ങനെയൊക്കെ പോകുന്ന ആ നിലയില് പരാജയപ്പെട്ടും വിജയത്തിലേക്ക് വന്നും പിന്നെയും തോറ്റും എഴുന്നേറ്റും ഈ നിലയിലുള്ള ആ നിലയിൽ കർത്താവ് എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് കൊണ്ടെത്തിക്കുന്ന എന്ന് ചുറ്റുപാടുകളിലും ഒരു സുവിശേഷം പറയുമ്പോ ഇതാ പൂർണ്ണരക്ഷയെക്കുറിച്ച് പ്രഘോഷിക്കുന്ന ഒരു സുവിശേഷം. അങ്ങനെ ഒരു സദ്വാർത്ത, അങ്ങനെ ഒരു തേജസേറിയ സുവിശേഷമാണ് പ്രിയപ്പെട്ടവരെ എനിക്കും നിങ്ങൾക്കും ദൈവം തന്നിരിക്കുന്നത്. ആ സുവിശേഷം എന്താ പ്രഘോഷിക്കുന്നത്? നമുക്ക് വീഴാതെ നിൽക്കാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കും. അവിടുന്ന് നമ്മോട് കൂടെയുണ്ട്. പാപത്തിന് വീഴാത്ത വിജയകരമായ ഒരു ജീവിതം അങ്ങനെ നമുക്ക് ഒരു മുന്നോട്ട് പോകാനായിട്ട് കഴിയും എന്നുള്ള ഒരു സദ്വാർത്തയാണ് ആ സുവിശേഷമാണ്, ആ തേജത്തേറിയ സുവിശേഷമാണ് ഉപനിധിയായിട്ട് നമുക്ക് ദൈവം തന്നിരിക്കുന്നത്. മാത്രമോ തന്റെ പുത്രന്റെ സ്വരൂപത്തോടെ അനുരൂപപ്പെടുന്ന, ദൈനംദിനം അതിനായിട്ട് അനുരൂപപ്പെടുന്ന, അങ്ങനെ മുന്നോട്ട് പോകാനായിട്ട് ഈ കാലഘട്ടത്തിൽ നമുക്ക് കഴിയും എന്ന തേജസ്സേറിയ ഒരു പത്രവചനമാണ് ഇന്ന് നമുക്ക് തന്നിട്ടുള്ളത്. ആ ഉപനിധി കാത്തുകൊള്ളുക സഹോദര, നിനക്ക് കാക്കാൻ വെക്കുമോ? നീ പേടിക്കണ്ട. നീ വിചാരിച്ചു എങ്ങനെ എനിക്കത് കാക്കാൻ വെക്കും? ദൈവസഭയിൽ പലപ്പോഴും വലിയ സ്റ്റാൻഡേർഡ്, വലിയ നിലവാരമൊക്കെ പറയുമ്പോ സഹോദരന്മാരെ, ചെറുപ്പക്കാരെ, യൗവനക്കാരൊക്കെ അങ്ങ് നിരാശപ്പെട്ടു പോകുക. അവരെ സ്വന്തം ഒരു അധ്വാനം കൊണ്ട് ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെ കുറിച്ചാണ് അവർ ചിന്തിക്കുന്നത്. ഒരു ദിവസം, രണ്ട് ദിവസം, മീറ്റിംഗ് കഴിഞ്ഞ് രണ്ട് ദിവസം ഒക്കെ വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകാം. ഒരാഴ്ച പോകുമ്പോൾ തന്നെ പ്രയാസമോ? അങ്ങനെ ആകുമ്പോൾ ഒരു മാസം പോയാലോ? ഒരു വർഷം പോകുന്നത് എങ്ങനെയാ? പോട്ടെ, അവിടം കൊണ്ട് അവസാനിക്കുമോ? ഒരു ജീവിതകാലം മുഴുവൻ പോകണം. എനിക്കിപ്പോ 20 വയസ്സേയുള്ളൂ. ഇപ്പോഴത്തെ ആളുകളുടെ ആയുസ് വളരെ കൂടുതലാണ്. ഒരു 80-90 വർഷം ഞാൻ ഈ ഉപനിധി, ഓ, ഇതെനിക്ക് എങ്ങനെ സൂക്ഷിക്കാനായിട്ട് കഴിയും? ചെറുപ്പക്കാരുടെ പലരുടെയും അവർ ഭാവിയെ നോക്കി പുഞ്ചിരി തൂങ്ങുന്നതിന് പകരം ഭാവിയെ നോക്കി ഭാരപ്പെടുക ചെയ്യുന്നത്. സഹോദര സഹോദരി, നിന്റെ ധൈര്യത്തിന് വേണ്ടി ഞാൻ പറയട്ടെ, ഈ ഉപനിധി കാക്കാനായിട്ട് നീ ഒരു ഹൃദയം വെച്ചാൽ മതി. ബാക്കി കാര്യം ആര് ചെയ്തോളും? ദൈവം ചെയ്തോളും. ആ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ അവൻ ശക്തനാണ്, പരിശുദ്ധാത്മാവിനാൽ അവനത് ചെയ്യും. പക്ഷെ നിന്റെ ഭാഗത്ത് നിന്ന് അതിനായിട്ടൊരു ആഗ്രഹം വേണം, അതിനായിട്ടൊരു വാഴ്ച വേണം, അതിനായിട്ടൊരു ബലാത്കാരം വേണം. അതുണ്ടെങ്കിൽ അവിടുന്ന് അത് സൂക്ഷിച്ചുകൊള്ളും. ഓ, ഈ തേജസ്സേറിയ പത്യവചനം, ഈ വചനം, ഈ ഉപനിധി നമ്മളില് അവിടുന്ന് ആ നിലയിൽ അവിടുന്ന് സൂക്ഷിച്ചുകൊള്ളും. പലപ്പോഴും കഴിഞ്ഞ ഒരു ദിവസവും ഞാന് പല കാര്യങ്ങളെ കുറിച്ച് ഭാരപ്പെട്ടു എന്ന് പറയുന്നതിൽ ഞാൻ ഓർത്തു, ഞാൻ എന്റെ ഒരു സ്നേഹിതനോടും ഒരു സഹോദരനോടും ഞാൻ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, സഹോദര, നമ്മുടെ നിങ്ങൾ പലരും കേട്ടാൽ ചിരിച്ചു പോകുന്ന ചില കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞത്. ഈ സഹോദരൻ വലിയ കാര്യങ്ങളെല്ലാം പറയുന്നല്ലോ, ഇദ്ദേഹം ഇങ്ങനെയുള്ള കൊച്ചു കാര്യങ്ങളെ കുറിച്ചാണോ ഭാരപ്പെടുന്നത് എന്ന് നിങ്ങൾ ചിരിച്ചേക്കും. പക്ഷെ ഞാന് നിങ്ങളുടെ മുമ്പാകെ ഞാൻ എന്നെ തന്നെ തുറന്നിടട്ടെ. ഞാൻ പറഞ്ഞു, സഹോദര, നമ്മുടെ പെൺകുഞ്ഞുങ്ങള് ഇവര് വളർന്നു വരുന്നു, ഇവരുടെ കാര്യമൊക്കെ എങ്ങനെയാകും? നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ട ഇതിനെക്കുറിച്ച് താല്പര്യപ്പെടേണ്ട ആളുകൾക്ക് പലർക്കും അതിനെക്കുറിച്ച് ചിന്തയില്ലല്ലോ. ഓ, പല കാര്യങ്ങളെ കുറിച്ചൊക്കെ ഞാൻ ഭാരപ്പെട്ട് ചെന്നപ്പം ദൈവം ചോദിച്ചു, നീയാണോ ഇവരുടെ കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് പോകുന്നത്? അവനത് ചെയ്തോളും, അവനത് ചെയ്തോളും. ഓ, നമ്മളൊരു വലിയ പ്രവൃത്തിയെ ആരംഭിച്ചവൻ, ഈ ഭൗതികമായ നമ്മുടെ വിഷയങ്ങൾ അവിടത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിസ്സാര കാര്യമാണ്. അവിടത്തെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ആ ഉപനിധി ഒരു കേടും കൂടാതെ ഈ തെറ്റായ, ഈ വക്രതയുള്ള തലമുറയുടെ മുമ്പാകെ തേജസ്സോടെ നിലനിർത്താൻ അവിടുന്ന് ചെയ്യും എന്നുള്ള വാഗ്ദാനം തന്നിരിക്കുമ്പം നീ അതിനേക്കാൾ എത്രയോ കുറഞ്ഞ ഒരു കാര്യം, നിങ്ങളുടെ ഒരു ഭൗതിക രാജ്യത്തെ ചൊല്ലി നീ എന്തിനാ ഭാരപ്പെടുന്നത്? നീ എന്തിനാ ആളുകളെ കുറിച്ച് ആ നിലയിൽ ചിന്തിക്കുന്നത്? ആ, ഉള്ളതല്ലേ. ഞാൻ എന്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ഞാൻ വീണ്ടും തിരിഞ്ഞു നോക്കി കർത്താവിനോട് പറയുന്ന, കർത്താവേ, ഞാൻ തോറ്റുപോയി. ഞാനാണ് ഈ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത ആ വൻകാര്യങ്ങളെ മറന്നുപോയി. കർത്താവേ, നീ എന്റെ ജീവിതത്തില്, എന്റെ കുടുംബത്തില്, എന്റെ സഹോദരന്മാരുടെ ജീവിതത്തില്, എന്റെ സഭയോടുള്ള ബന്ധത്തില്, കർത്താവേ, കഴിഞ്ഞ കാലങ്ങളിൽ നീ എത്ര അത്ഭുതകരമായിട്ട് അവിടുത്തെ ശക്തി വെളിപ്പെടുത്തി. ഇപ്പോഴിതാ ഒരു കൊച്ചു കാര്യത്തിന് മുമ്പിൽ, ഓ, ഇത് നിന്നെക്കൊണ്ട് കഴിയുമോ എന്ന് പറഞ്ഞ് ഞാൻ നിന്നെ പരിമിതപ്പെടുത്തുകയാണോ എന്റെ കർത്താവേ? ഞാൻ അതിനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഞാൻ കർത്താവിന്റെ സന്നിധിയിൽ ഞാൻ എന്റെ തെറ്റുകളെ ഏറ്റുപറയാനായിട്ട് ആഗ്രഹിക്കുന്നു. കർത്താവേ, നിനക്കതിന് കഴിയും. കർത്താവേ, നിനക്കതിന് കഴിയും. നീ ഞങ്ങളുടെ നല്ല പ്രവൃത്തി ആരംഭിച്ചെങ്കിൽ അത് ക്രിസ്തുവിന്റെ നാളോളം ഓടുന്നത് തികയ്ക്കും. നമ്മൾ പലർക്കും ഈ ക്രിസ്തീയ ജീവിതത്തെ ഗൗരവമായി എടുത്ത പലർക്കും അവരെ സംബന്ധിച്ച് ഭൗതികമായ പ്രശ്നങ്ങൾക്കും അപ്പുറത്ത് ആത്മീയമായ വിചാരപ്പെടലാണ് പലർക്കുമുള്ളത്. ഓ ദൈവമേ, നീ ഈ സുവിശേഷം എനിക്ക് തന്നു. ചുറ്റുപാടുകൾക്കൊന്നുമില്ലാത്ത ഈ തേജസ്സേറിയ സുവിശേഷം തന്നു. വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതത്തിന്റെ സുവിശേഷം നീ തന്നു. സമ്പൂർണമായ ഒരു രക്ഷയുടെ സന്ദേശം നീ തന്നു. അതുപോലെ തന്നെ കർത്താവിന്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടുന്ന ആ വലിയ ലക്ഷ്യത്തെക്കുറിച്ചുള്ള ബോധ്യം എനിക്ക് തന്നു. അതൊരു ഉപനിധിയായിട്ട് എന്റെ ഉള്ളിൽ തന്നിരിക്കുന്നു. ഈ ഉപനിധി എനിക്ക് എത്ര നാള് കാക്കാനായിട്ടൊക്കും എന്നുള്ള വിചാരപ്പെടലാണ് പലരും ചെയ്യുന്നത്. സഹോദര സഹോദരി, നീ വിചാരപ്പെടണ്ട. പൗലോസിന് പരിചയമുള്ള ഒരാളെ ഞാൻ ഇന്ന് രാവിലെ നിനക്ക് പരിചയപ്പെടുത്തട്ടെ. അതാരാണ്? അവൻ എന്ത് ചെയ്യും? അവനെ എനിക്കറിയാം, അവന്റെ ശക്തിയെ എനിക്കറിയാം, അവന്റെ ബലത്തിന്റെ വല്ലഭത്വത്തിന്റെ വ്യാപാര ശക്തി എന്നെ വീഴാതെ നിർത്തും, അന്ത്യം വരെ അവിടുന്ന് നിർത്തും. അങ്ങനെയുള്ള ഒരു കർത്താവ് നമുക്കുണ്ട്. നമുക്ക് ധൈര്യത്തോടെ പോകാം. ഈ പോരാട്ടത്തിൽ ഞാൻ നീ ഒറ്റയ്ക്കല്ല, നമ്മുടെ ശക്തി കൊണ്ടല്ല നമ്മൾ മുന്നോട്ട് പോകുന്നത്. പിന്നെ എങ്ങനെ? ഈ കർത്താവിനുള്ള വിശ്വാസം കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകും. ഈ വിശ്വാസമാണ് ലോകത്തെ ജയിച്ച വിശ്വാസം. നമുക്ക് വിശ്വസിച്ചുകൊണ്ടേയിരിക്കാം. നമ്മളെ നമ്മുടെ മുമ്പിൽ കാണുന്ന പോരാട്ടങ്ങളുടെ മുമ്പിൽ, പ്രയാസങ്ങളുടെ മുമ്പിൽ നമുക്കതിനെ നോക്കി പിന്തിരിയിടാനായിട്ട് കഴിയണം. പ്രിയമുള്ളവരെ, ഇതൊക്കെ ഒരു വലിയ കാര്യങ്ങളായിട്ട് നിങ്ങൾക്ക് തോന്നുന്നോ? ഇതൊക്കെ കേവലം പുസ്തകത്തിൽ പറയാൻ കൊള്ളാവുന്ന, പ്രസംഗപീഠത്തിൽ മാത്രം പറയാൻ കൊള്ളാവുന്ന, നിത്യജീവിതത്തിൽ വർക്കബിൾ അല്ലാത്ത ചില കാര്യങ്ങളായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്കും നമുക്കൊക്കെ പലപ്പോഴും അങ്ങനെ തോന്നും. പക്ഷെ നമുക്ക് വിശ്വാസത്തിൽ ക്ഷീണിക്കാതെ ഇരിക്കാം. നമുക്ക് ഒരു പ്രതിസന്ധിയുടെ മുമ്പിൽ വരുമ്പോൾ നമുക്ക് കഴിഞ്ഞ കാലങ്ങളിൽ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളെ നമുക്ക് ഓർക്കാം. അങ്ങനെ ഒരാളുണ്ടായിരുന്നു. ഞാനെല്ലാം നെഗറ്റീവായ ഉദാഹരണങ്ങളാണ് പറഞ്ഞത്. പക്ഷെ പോസിറ്റീവായ ഒരു ഉദാഹരണമുണ്ട്. ഒന്ന് ചമുവേലിന്റെ ദാവീദിന്റെ ഒരു അനുഭവം കൂടെ വായിച്ചതിന് ശേഷം ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. ഒന്ന് ചമുവേൽ 17 അധ്യായത്തില് ഇതാ ദാവീദ് ആ ഫെലിസ്ത്യമല്ലനെ നേരിടുന്ന ആ രംഗത്തിലേക്ക് വരുമ്പോ, അതിന്റെ 17 അധ്യായം അതിന്റെ 37 വചനത്തിൽ ദാവീദ് ഇതാ പറയും, ദാവീദ് പിന്നെയും സിംഹത്തിന്റെ കയ്യിൽ നിന്നും കരടിയുടെ കയ്യിൽ നിന്നും എന്നെ രക്ഷിച്ച യഹോവ ഈ ഫെലിസ്ത്യന്റെ കയ്യിൽ നിന്നും എന്നെ രക്ഷിക്കും എന്ന് പറഞ്ഞു. ദാവീദ് കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം ചെയ്ത ആ പ്രവൃത്തിയെ മറന്നുപോയില്ല. സിംഹത്തിന്റെ വായിൽ നിന്നും കരടിയുടെ പക്കൽ നിന്നും എന്നെ വിടുവിച്ച ആ ദൈവം, അവന് ഈ ഫെലിസ്ത്യമല്ലത് എത്രയോ നിസ്സാരനാണ് എന്നാണ് ദാവീദ് വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് പറയുന്നത്. ഒരു പഴയ നിയമഭക്തനുള്ള ധൈര്യം, വിശ്വാസം, ദൈവത്തിലുള്ള ഉറപ്പ്. നമുക്കിവിടെ പോയി നമുക്ക് നമ്മളെ കർത്താവ് വിളിച്ചെങ്കിൽ അവിടെ അന്ത്യം വരെ വീഴാതെ നമ്മളെ നിർത്താനായിട്ട് ശക്തനാണ്. വീഴാതെ നിൽക്കുവാനായിട്ട് നമ്മളെ വിളിച്ചവനാണ് അവിടുന്ന്. നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ, പ്രായോഗിക ജീവിതത്തിൽ പോകുമ്പോ പലപ്പോഴും പല ചിന്തകൾ, നീറുന്ന ചിന്തകൾ പോരാത്ത കണ്ണുനീർ. പാട്ടുകാരനങ്ങനാ പറയുന്നത്. സഹോദരി, അത് ശരിയല്ലേ? നീറുന്ന ചിന്തകളും തോരാത്ത കണ്ണുനീരുമല്ലേ? ചിലരെ കുറിച്ച് ഏറ്റവും കൂടുതൽ നമ്മൾ ചിന്തിക്കുമ്പോ അവരെ കുറിച്ച് നമ്മുടെ മനസ്സിൽ വരുന്ന ചിത്രം എന്താ? എപ്പോഴും നീറുന്ന ചിന്തകൾ തോരാത്ത കണ്ണുനീർ, ദുരിതാമൻ ചുറ്റിലും കാണുന്ന നേരം. അങ്ങനെയാണോ നിന്റെ അനുഭവം? പക്ഷെ അങ്ങനെ നിൽക്കുമ്പം വീഴാതെ നിൽക്കാനായിട്ട് സഹായിക്കുന്ന ഒരുവനുണ്ട്. അവന്റെ ശക്തിയുണ്ട്, അവനുണ്ട്. അവനെ നമുക്കറിയാം. ആ വിശ്വാസത്തിൽ നമുക്ക് ദിനം തോറും ധൈര്യപ്പെട്ടവരായിട്ട് മുന്നോട്ട് പോകാം. 402 നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് പാടാം. അവിടെ നോക്കുക, ഇസ്രായേൽ മക്കളുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ഒരു കാര്യം പറയുന്നു. വൈരിയം പിൻപിൽ ചെങ്കടൽ മുൻപിൽ, ദുരിതമെന്റെ ചുറ്റിലും കാണുന്ന നേരം. നേരത്തെ നമ്മൾ പറഞ്ഞ വരികൾ അങ്ങനെയല്ല. നീർന്ന ചിന്തകൾ തോരാത്ത കണ്ണിന്, മാറാതെന്റെ ജീവിത മാർഗയെ ഞാൻ കാണുക. അങ്ങനെ ആരെങ്കിലും ഇപ്പോൾ ഇരിക്കുന്നുണ്ടോ? എന്നും എനിക്ക് ഈ നീർന്ന ചിന്തകളും തോരാത്ത കണ്ണുനീരേ ഉള്ളല്ലോ, ഇതെന്താ മാറുന്നത്, എന്നാ മാറുന്നത് എന്നാണോ നിന്റെ ചോദ്യം? അങ്ങനെ ഉണ്ടെങ്കിൽ വീഴാതെ നിൽക്കുവാൻ ഓ തുണ ചെയ്യുന്ന ഒരുവൻ, ഒരു ആത്മനായകൻ നമുക്കുണ്ട്. വീഴാതെ നിൽക്കുവാൻ നീ തുണ ചെയ്യണേ എന്ന് പറയുന്നു.